ജാനിയുടെ സ്വന്തം കാശി. രചന സുജിഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പോട കാലനാഥ. ആ ദേ മാതൃ വിളിക്കുന്നു, ഞാൻ പോട്ടെ. കാശി വെറുതെ ഫോൺ ചെവിയിലേക്ക് വെച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ജാനിക്ക് ദേഷ്യം വന്നു. അവൾ ഗ്ലാസിൽ കൈ അമർത്തി പിടിച്ചു. മധുട്ടി മധുട്ടി. കാശി അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ജാനിയെ തിരിഞ്ഞുനോക്കി. മാധുവാണ്, ഫോൺ വേണോ? ദേഷ്യം കൊണ്ട് വിറക്കുന്ന അവളെ കണ്ട് കാശിക്കുള്ളിൽ ചിരിപൊട്ടി. വേണ്ടെങ്കി വേണ്ട. അപ്പൊ മാധുരി, ഞാൻ നാളെ അങ്ങോട്ട് വന്നോട്ടെ. ദേഷ്യം വന്ന് ജാനി കയ്യിൽ നിന്ന ഗ്ലാസ് കൊണ്ട് കാശിയുടെ പുറത്തേക്കെറിഞ്ഞു.
അമ്മേ!
അവൻ വേദനിച്ച് അവള് തിരിഞ്ഞു നോക്കി. ദേഷ്യം കൊണ്ട് കിതക്കിയാണ് ജാനി.
എടി കാശി!
ദത്തൻ അവനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു.
ദാ വരുന്നു മുത്തശ്ശ, നീയേ റൂമിലേക്ക് വാട്ടോ, നിനക്ക് വെച്ചിരുന്നടി ചൂടത്തി ജാനികെ.
അവൻ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പോകുന്ന വഴിക്ക് ജാനി ഒന്നുകൂടെ ചൂടാക്കാൻ വേണ്ടി അവൻ ഫോണിന്മേൽ അമർത്തി ചുംബിച്ചു.
പോട കാലനാഥ.
ജാനി ദേഷ്യം വന്ന് മിഴികൾ ഇറുക്കിയടച്ച് കൈകൾ കൊണ്ട് മുടിയിൽ ഇറുകെ പിടിച്ചു. കിടക്കാൻ നേരം കാശി വാതിന് മുമ്പിൽ അവൾ വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. കൊലുസിന്റെ സ്വരം കേട്ടതും അവൻ വേഗം ബെഡിൽ കിടന്ന് ഫോൺ കയ്യിലെടുത്തു.
ഹലോ മാധുരി,
കാശി അഭിനയിക്കാൻ തുടങ്ങി. ജാനി റൂമിലേക്ക് കയറാൻ നിന്നതും കാശി പറഞ്ഞു കേട്ട് അവൾക്ക് അരിശം വന്നു. കാശി ഡോറിന് മുന്നിലേക്ക് നോക്കുമ്പോൾ ബ്ലൂ കളർ നൈറ്റ് ധരിച്ച് വെള്ളം നിറച്ച ജഗ്ഗുമായി മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് ജാനി. കാശി അവളെ ഗൗനിക്കാതെ വീണ്ടും അഭിനയം തുടങ്ങി.
അതെ, ഞാൻ അടുത്താഴ്ച വരും, നമുക്കൊരു ട്രിപ്പ് പോയാലോ.
ജാനി ടേബിളിൽ ജഗ് വെച്ച് അടിച്ചു. അവൾ ദേഷ്യത്തോടെ ടേബിളിൽ ജഗ് വെച്ച് കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി മുടി ചെയ്യാൻ തുടങ്ങി.
മാധുരി, നിന്റെ ശബ്ദം കേൾക്കാൻ എന്ത് രസമാണെന്നോ.
കാശി കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ജാനിയുടെ മുഖം ദേഷ്യത്തിൽ തന്നെയാണ്. കാശി ചിരിയടക്കി കിടന്നു. അവൻ ബെഡിൽ വന്നിരുന്നു. മുടി പിന്നിടാൻ തുടങ്ങി. മുടി പിന്നിടുമ്പോൾ ആ മാൻമിഴികൾ പരിഭവത്തോടെ നോക്കുമ്പോൾ കാശിയുടെ ഉള്ളിൽ അവളോടുള്ള പ്രണയം അളവില്ലാതെ തുടിക്കുകയായിരുന്നു. അവൻ ഇടം കണ്ണിട്ട് നോക്കുമ്പോൾ അവൾ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു. അവളുടെ ചുണ്ടിന് തൊട്ട മുകളിലെ വെള്ളക്കല്ലിൻ്റെ തിളക്കം അവളുടെ മുഖത്ത് കാണാതെയായപ്പോൾ അവൻ ഫോൺ ബെഡിലേക്കിട്ടു.
ജാനി!
അവൻ്റെ വിളി കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൾ ബെഡിലേക്ക് കിടന്നു. തിരിഞ്ഞു കിടക്കുന്ന അവളിൽ നിന്ന് വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് ഉറക്കാൻ തോന്നിയെങ്കിലും കാശി മനസ്സിനെ പിടിച്ചു നിർത്തി. ജാനിയുടെ ചിന്ത കാശിയിലും അമ്മയിലുമായിരുന്നു. ഒരാൾ മരണത്തിലേക്ക് പോയെങ്കിൽ മറ്റൊരാൾ അടുത്തുണ്ടായിട്ടും അകലെയാണെന്ന് അവൾക്ക് തോന്നി. ജാനി മെല്ലെ കരഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് പോയി. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ കാശി അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. അവൾ ഇറുകെ കെട്ടിപ്പിടിച്ച് മുടിയിൽ പതിയെ തലോടി.
കാലനാഥൻ്റെ കുറുമ്പിപ്പെണ്ണ് ഉറങ്ങിയോ? നീയേ പഠിച്ച വാശികാരിയാ, അതിനൊപ്പം കുറുമ്പും കുശുമ്പും എല്ലാം കൂടിയാ പറയണോ?
എനിക്ക് ആ ജാനി ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ അതിനേക്കാൾ നിന്നിലെ ഭാര്യ എനിക്കിഷ്ടമാവുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഭാര്യ, നിന്നിലെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നു ജാനി. അടിമപ്പെട്ടു പോകുന്നു ഞാൻ ജാനി എന്ന ഭാര്യയെ. അവളെ ഇറുകെ കെട്ടിപ്പിടിച്ച് കാശി ഉറങ്ങുന്ന അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു.
ഉറങ്ങിക്കോട്ടോ, കാശിയേട്ടന് ചെറിയൊരു പണിയുണ്ട്.
അവളെ പുതപ്പിച്ച് കിടത്തി കാശി ബെഡിൽ നിന്നെഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്കിറങ്ങി. അവൻ കോവിലകത്തെ ദത്തൻ്റെ പഴയ മുറിയിലേക്ക് കയറി. കാശി റൂമിലുണ്ടായിരുന്ന വലിയ അലമാര തുറന്നു. ആ അലമാരയിൽ നിറയെ പഴയ ആൽബങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാശിയെല്ലാം കട്ടിലിൽ കൊടുന്ന് വെച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ആൽബങ്ങളാണ്. അവൻ ഭാഗ്യരഥിയുടെ ഫോട്ടോസ് ആൽബങ്ങളിൽ ഉണ്ടോ നോക്കി. അഭിരാമിയുടെ അടുത്ത സുഹൃത്താണ് ഭാഗ്യരഥി, അതുകൊണ്ട് അവരൊന്നിച്ചുള്ള ഫോട്ടോ എടുത്തുണ്ടാവുമെന്ന ധാരണയിൽ അവൻ അഭിയുടെ ആൽബങ്ങൾ നോക്കി. പക്ഷേ ഭാഗ്യയുടെ ഒരു ഫോട്ടോ പോലും അവന് കിട്ടിയില്ല. നേരം പുലരുവോളം കാശി അവരുടെ ഫോട്ടോക്ക് വേണ്ടി ആൽബങ്ങൾ തപ്പിക്കൊണ്ടിരുന്നു. അവന് കിട്ടിയില്ല.
ഈ ഭാഗ്യം ഒരു ഫോട്ടോയിൽ ഇല്ലല്ലോ, അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പാവം, ആകെയുള്ളൊരു ഫോട്ടോ ആയിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും?
കാശി നിരാശയോട് ആലോചിച്ചു. രാവിലെ ആയപ്പോൾ അവർ കോവിലകത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങി. നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് കാശി വീട്ടിലെത്തിയ പാടെ ഉറങ്ങി. ജാനി അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ശല്യപ്പെടുത്താനും പോയില്ല. അവൾ അമ്മയുടെയും കാവിയുടെയും കൂടെ അവരെ കിച്ചണിൽ സഹായിച്ചു. ശേഖരനോട് ജാനി മാപ്പ് പറഞ്ഞപ്പോൾ അയാൾ വാത്സല്യത്തോടെ ഒരു ദേഷ്യവും തോന്നിയില്ലെന്ന് അവളോട് പറഞ്ഞപ്പോൾ ജാനിക്ക് സന്തോഷമായി. ശേഖരൻ അയാളുടെ മുറിയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഉറക്കക്കുറവ് കൊണ്ട് അയാളുടെ മിഴികൾ ക്ഷീണിച്ചിരുന്നു. അയാളുടെ ഫോൺ നിർത്താതെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ശേഖരൻ കേട്ടതായി ഭാവിച്ചില്ല. ഏട്ടാ, ഫോൺ റിങ്ങിയെന്ന് കേട്ടില്ലേ? ലക്ഷ്മി റൂമിലേക്ക് വന്ന് അയാളോട് ചോദിച്ചു.
അത് എടുക്കേണ്ട, അരുന്ധതിയാണ്.
കുറെ നേരമല്ലേ ഏട്ടാ ഫോൺ റിങ്ങിയെന്ന്, ഒന്ന് എടുത്തൂടെ, അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടൂടെ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ അവൾ ഒരുങ്ങിയ ശേഖരട്ടം മിണ്ടാണ്ടിരിക്കരുത്, പ്രതികരിക്കണം. കുറെ കാലമായി ഞാനും എന്റെ കുട്ടികളും സഹിക്കുന്നു. ശേഖരട്ട ഫോൺ എടുത്ത് കാര്യം ചോദിക്ക്.
വേണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നെ മുമ്പിൽ നിന്നൊന്ന് പോയി തരുമോ?
അയാളുടെ കോപം കണ്ട് ലക്ഷ്മി പേടിച്ച് തരിച്ചിരുന്നു.
ഏട്ടാ, നിന്നോടാ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്?
അവരുടെ കൈവലിച്ച് അയാൾ പുറത്താക്കി.
ശേഖരേട്ടാ, എന്താ പറ്റിയേ?
ഭ്രാന്ത്, അമ്മയും മക്കളും എന്നെ ഒന്ന് കൊന്നതാ.
അയാൾ ഇടറിയ സ്വരത്തോടെ ഡോർ വലിച്ചടച്ചു. ലക്ഷ്മി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ശേഖരൻ വാതിൽ തുറന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയെ അയാൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവരെ അയാൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവരോടൊപ്പം ബെഡിലിരുന്നു.
എന്താ ശേഖരേട്ടാ നിങ്ങൾക്ക് പറ്റിയേ? ഒന്നുമില്ല ലക്ഷ്മി, മനസ്സിനൊരു സമാധാനമില്ല. ഞാൻ ദേഷ്യത്തോടെ എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്നെ വെറുക്കരുത്. വേറെ എന്തും ഞാൻ സഹിക്കും, നീ എന്നെ വെറുത്താ എനിക്കത് സഹിക്കില്ല.
എന്താ എന്താ എൻ്റെ ശേഖരേട്ടന്, എന്നോട് പറ. എൻ്റെ ഏട്ടനെ ഞാൻ വെറുക്കില്ല, എന്നെ എന്തു പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും.
അയാളൊന്നും മിണ്ടിയില്ല.
എന്താ ഏട്ട മുഖം വല്ലാണ്ടിരിക്കുന്നേ?
ആദിയുടെയും ഗീതയുടെയും വിവാഹം വേഗം നടത്തണം, അതിനിയൊരു താമസം ഉണ്ടായിക്കൂടാ.
എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ?
തോന്നലല്ല, അവരുടെ വിവാഹം ഇനിയും വൈകിപ്പിക്കരുത്. ബാസിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഞായറാഴ്ച വിവാഹ തീയതി ഉറപ്പിക്കലാണ്.
എന്തിനാ ഏട്ട ഇത്രത്തെടുക്കും? ഇപ്പൊ ഒരു വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ.
ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട.
അയാളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ലക്ഷ്മി കാണാതെ അയാളത് തുടച്ചു മാറ്റി. ആ കണ്ണുനീരിന് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. അയാൾക്ക് ഓർമ്മയിൽ പിടക്കുന്ന കുഞ്ഞിക്കാലുകളും പല്ലില്ലാത്ത മോണ കട്ടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖവും ശബ്ദവും തെളിഞ്ഞു വന്നു. അയാൾ വേദനയോടെ ഒന്നും ഓർക്കാൻ വയ്യാതെ മുഖം തിരിച്ചു. വീണ്ടും അയാളുടെ ചെവിയിൽ ആ കുഞ്ഞുങ്ങളുടെ കൊഞ്ചലുകൾ മുഴങ്ങിക്കേട്ടു. പിച്ചവെച്ച് നടക്കുന്ന കുഞ്ഞിക്കാലുകൾ, പിന്നെ എന്തൊക്കെയോ അലർച്ചകൾ.
മക്കളെ,
അയാളുടെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. ഓർമ്മയിൽ ആ കുട്ടികൾ അടുത്തേക്ക് വന്നതും ചോരക്കുഞ്ഞായിരുന്ന കാശിയുടെ സ്വരം കൂടി ഉയർന്നു. അയാൾ ഓർമ്മകളോട് കണ്ണു ചിമ്മി.
ശേഖരേട്ടാ!
അലറാൻ പോയ അയാളുടെ തോളിൽ പിടിച്ച് ലക്ഷ്മി വിളിച്ചു. ശേഖരന്റെ മിഴികൾ നിറഞ്ഞിരുന്നു.
എന്താ ഏട്ടന് പറ്റിയ?
ഏയ്, ഒന്നുമില്ല, ഞാനൊന്ന് കിടക്കട്ടെ, നീ ചെല്ല്.
അവർ റൂമിന് വെളിയിലേക്ക് പോയതും അയാൾ ബെഡിൽ കിടന്നു. മിഴികൾ അടക്കാൻ അയാൾക്ക് തോന്നിയില്ല. അയാളുടെ മിഴിയിൽ അത്രയ്ക്ക് കണ്ണുനീർ നിറഞ്ഞിരുന്നു. അത് അയാളുടെ ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങി. കാശിയുടെയും ജാനിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞു. അമ്മയുടെ ഫോട്ടോ നഷ്ടപ്പെട്ട സങ്കടം അവൾ ആരും കാണാതെ കരഞ്ഞിരിക്കുന്ന കാശി കണ്ടിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം അവർ ആദ്യമായി അവനോടൊപ്പം കോളേജിൽ പോവുകയായിരുന്നു. ജാനി ചുവന്ന സാരിയാണ് ഉടുത്തിരുന്നത്. അവൾ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ കാശി തലതുവർത്തി ബാത്റൂമിൽ നിന്ന് വരികയായിരുന്നു. അവനൊന്ന് തുമ്മിയപ്പോൾ ജാനി അവനെ തിരിഞ്ഞു നോക്കി. അവൾ ചുവന്ന സാരിയിൽ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും കാശി ഒന്നും മിണ്ടാതെ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ടു.
കാശിയേട്ടാ, ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അവൾ ബെഡിൽ വെച്ച ഷർട്ടും മേനും അവനെടുത്തു കൊടുത്തു. കാശി ഒന്നും മിണ്ടാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവൻ ഡ്രസ്സ് മാറി വന്ന് മുടി ചെയ്യുവാൻ നോക്കിയപ്പോൾ ജാനി അവന്റെ കൈ പിടിച്ചു.
എന്താ?
ഒന്ന് തലയാഴ്ത്തിയേ.
എന്തിന്?
ഹാ, താനെ താഴ്ത്തു കാശിയേട്ടാ.
എന്തിനാന്ന്?
ഇങ്ങോട്ട് താഴ്ത്തൂന്നേ.
ജാനി അവന്റെ തോളിൽ പിടിച്ച് തല താഴ്ത്തി അവന്റെ തലയിൽ രാസനാദിപ്പൊടിയിട്ട് തിരുമ്മിക്കൊടുത്തു. അവളുടെ കഴുത്തിലെ ചെറുമറുകിൽ അവൻ മിഴി നട്ടു. ജാനി രാസനാദിയിട്ടതിനു ശേഷം അവനിൽ നിന്ന് അകന്നു മാറി.
ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വേഗം വരണം കേട്ടോ. ഞാനേ കാശിയേട്ടിനെ ഇഷ്ടപ്പെട്ട പാലപ്പവും വെജിറ്റബിൾ സ്റ്റൂവും ഉണ്ടാക്കിയിട്ടുണ്ട്.
ആണോ? പക്ഷെ എനിക്കിപ്പോ കഴിക്കാൻ ഇഷ്ടം വെജിറ്റബിൾ ന്യൂഡിൽസ് ആണ്. എന്റെ മാതിരിക്ക് അതാണ് ഇഷ്ടം. അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം.
കാശി അവളെ കുറുമ്പിടിപ്പിക്കാൻ ഗൗരവത്തോടെ പറഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ പോയി. ജാനിയുടെ മുഖം മങ്ങി.
പിന്നെ ഒരു വെജിറ്റബിൾ ന്യൂഡിൽസ് ആരും വന്നിരിക്കുന്നു.
ജാനി തിരിഞ്ഞെന്ന് കൊഞ്ഞനെ കുത്തി റൂമിൽ നിന്ന് പോയി. കാശി പ്രാതൽ കഴിക്കാൻ നിലത്ത് ചെന്നിരുന്നു.
അമ്മേ, അവളെവിടെ? നിനക്ക് വെജിറ്റബിൾ ന്യൂഡിൽസ് ആണ് ഇപ്പോ വേണ്ടെന്ന് പറഞ്ഞ് അതും ഉണ്ടാക്കുന്നുണ്ട്. എന്റെ ദൈവമേ, അപ്പൊ അവളല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട വെള്ളപ്പവും വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ്. അമ്മേ, ഞാനൊരു തമാശക്ക് അവളോട് മാതിരിക്ക് ഇഷ്ടം ന്യൂഡിൽസ് ആണ്, എനിക്കും അത് മതിയെന്ന് പറഞ്ഞുപോയി. ഞാനറിഞ്ഞോ അവളിപ്പോ അത് ഉണ്ടാക്കാൻ പോകുന്ന്?
എന്റെ കൃഷ്ണ, കാശി, ആ കുട്ടി നീ എന്തു പറഞ്ഞാലും ചെയ്യുന്ന സ്വഭാവമാണെന്ന് പണ്ടേ നിനക്കറിയാലോ. വെറുതെ അതിനൊരു പൊട്ടിയാക്കരുത്.
അമ്മ ദേഷ്യത്തിൽ നിന്നോടെ കാശി ഒന്നും മിണ്ടാതിരുന്നു. കാശിയേട്ടാ, ന്യൂഡിൽസ് റെഡി.
അവൾ ന്യൂഡിൽസുമായി മുമ്പിൽ ചിരിയോടെ വന്നിരുന്നപ്പോൾ കാശിക്ക് സങ്കടം തോന്നി.
എനിക്ക് നീ ഉണ്ടാക്കിയ പാലപ്പവും സ്റ്റൂവും മതി, ന്യൂഡിൽസ് ഒന്നും ഞാൻ കഴിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ ജാനി.
അപ്പൊ കാശിയേട്ടനല്ലേ ഇത് വേണമെന്ന് പറഞ്ഞ്?
അവൾ മെല്ലെ അവനോട് പറഞ്ഞു.
അയ്യോ, നീ ആദ്യം ഉണ്ടാക്കിയത് കൊണ്ടുപോയോ? ഞാനത് കഴിച്ചോളാം.
കാശി അവളോട് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തനിക്ക് ആഹാരം വിളമ്പിത്തരാനും തന്നെ കൊണ്ട് കഴിപ്പിക്കാനും അവൾ കാണിക്കുന്ന ഉത്സാഹം കാശിയെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. ജാനിയുടെ സുഹൃത്തുക്കൾ പെരുമരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു.
ദേടി നോക്കിയേ, നമ്മുടെ ജാനപ്പനും ഹസ്ബൻഡും വരുന്നു. രണ്ടാളും നല്ല ചേർച്ചയാണല്ലേ.
എന്നാലും നമ്മുടെ കാശി സാറേ ഇനി എങ്ങനെ വായി നോക്കും? ജാനപ്പൻ കൊണ്ടുപോയില്ലേ. ഇനി സഹോദരനായിട്ട് കാണണല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ജാനിയുടെ കൂട്ടുകാരി ജയ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള സുഹൃത്തുക്കളും അതേ സങ്കടത്തോടെ പറഞ്ഞു. ഗ്രൗണ്ടിലൂടെ ബുള്ളറ്റിൽ വരുന്ന അവരെ നോക്കി അവളുടെ കൂട്ടുകാരികൾ നിന്നു. കാശിയേട്ടാ, ആ മരത്തിനടിയിൽ നിർത്തിയാൽ മതി, ഞാൻ അവരോടൊപ്പം ക്ലാസ്സിൽ പോയിക്കോളാം. കാശിയും ജാനി വരുന്ന് അവർ നോക്കി നിന്നു. ജാനി അവരോട് ചിരിച്ചുകൊണ്ട് ബുള്ളറ്റിൽ നിന്നിറങ്ങി. നിങ്ങളാരും ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ ജാനിയുടെ അടുത്തേക്ക് വന്ന് അവളെ പൊതിഞ്ഞു. കാശിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ കൈ ചുരുട്ടി ബുള്ളറ്റിൽ അടിച്ചു. അവളോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് പരദൂഷണം നടത്തുകയാണ് അവർ.
അതെ, എല്ലാവരും ക്ലാസ്സിൽ പോയേ?
കാശി അവരോട് ചൂടായി. ജാനി ഒന്നും മിണ്ടാതെ അവരോട് മുമ്പോട്ട് പോയപ്പോൾ കാശി അവളുടെ കൈയെ പിടിച്ചു.
അതെ, നിന്നോടല്ല പറഞ്ഞേ, നിങ്ങളോടാ പറഞ്ഞത്. ചെല്ലിയല്ല, ക്ലാസ്സിൽ പോ.
അത് ജാനി.
ആ, അവള് വന്നോളൂ.
അവരൊന്നും മിണ്ടാതെ പോയി. എന്തിനാ കാശിയേട്ട വെറുതെ ചൂടായി?
എനിക്ക് പരദൂഷണം കേൾക്കുന്ന തീരെ ഇഷ്ടമല്ല. എന്തൊക്കെ അറിയണം അവർക്ക്.
ജാനി ചിരിച്ചു.
കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, വെള്ളടിക്കട്ടെ,
കാശി അവളോട് പറഞ്ഞു. അവൻ ക്യാപ് തലയിൽ വെച്ചുകൊണ്ട് അവളെ നോക്കി. ജാനി അവന്റെ കഴുത്തിൽ കിടക്കുന്ന വിസിൽ കയ്യിലെടുത്തു. അവൾ വിസിലൂതി. കാശി അവളെ തടഞ്ഞതുമില്ല. കുറച്ചുനേരം വിസിലൂതി അവൾ വിസിലിനെ പിടിവിട്ടു. കാശിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
ചോദിക്ക്.
കാശി വിസിൽ കയ്യിലെടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ ആ മധുരമുന്തിരിയുടെ കാര്യം എല്ലാവരോടും ചോദിച്ചു, ആർക്കും അറിയില്ല.
എന്ത്?
കാശി ഞെട്ടിലൂടെ അവളോട് ചോദിച്ചു. കാശിയേട്ടൻ പറഞ്ഞില്ലേ, മദ്യപാനവും പുകയിലയുടെ ദുഷ്യലം മാറ്റുന്ന മുന്തിരിയെ പറ്റി? അത് ഞാൻ എല്ലാവരോടും ചോദിച്ചു.
ഓ,
എന്നിട്ട് അവരൊക്കെ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞാണെന്ന് നീ അവരോട് പറഞ്ഞോ?
ഏയ്,
കാശിയേട്ടൻ പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ല, വെറുതെ ചോദിച്ചാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും കടയിൽ നിന്ന് കിട്ടുന്ന മുന്തിരിയില്ലേ, അത് മാത്രമേ അറിയൂ. ഞാൻ പറഞ്ഞു അതല്ല വേറെ മുന്തിരി ഉണ്ടെന്ന്. അപ്പൊ അവര് പറയാ ഇതാണ് മധുരമുന്തിരി എന്ന്. കാശിയേട്ടൻ പറയുന്നു അത് ആദ്യം അവസാനം രുചിക്കുന്ന കാശിയേട്ടനാണെന്ന്. അപ്പൊ എവിടെ കിട്ടും ശരിക്കുള്ള മധുരമുന്തിരി?
എന്റെ ദൈവമേ, നീ ഇതിനി എവിടെയും പോയി ചോദിക്കല്ലേ.
എന്നാ കാശിയേട്ടൻ പറയും ആ മുന്തിരി എവിടെ കിട്ടും? ജാനി അവന്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു.
നിനക്ക് അറിയണോ?
വേണം, കാശിയേട്ടൻ മദ്യപാനം നിർത്തണം, തീരറ്റ് വലിക്കാനും പാടില്ല. പറ, ആ മുന്തിരി എവിടെ കിട്ടും?
നിനക്ക് അറിയണോ?
പറ.
എന്നാ കണ്ണടക്ക്.
അതെന്തിനാ?
ആ, അതൊക്കെയുണ്ട്.
കാശി അവളുടെ കൈ പതുക്കെ അടുത്തേക്ക് വലിച്ചു. എന്തിനാ കൈ വലിക്കുന്നേ?
കാതി പറഞ്ഞുതരാം.
ജാനി മിഴികളടച്ച് നിന്നു. കാശി ചുറ്റും നോക്കി. അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കാശി ശ്വാസം പിടിച്ച് അവളുടെ അടുത്തേക്ക് മുഖം പിടിച്ചു.
അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ച് നിന്നു. അവളുടെ ചുണ്ടിലേക്ക് അവൻ നോക്കി. പിന്നെ മുഖം തിരിച്ച് അവൻ ഗ്രൗണ്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു.
കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഒരു ശബ്ദവും കേൾക്കാതെയപ്പോൾ ജാനി മിഴികൾ തുറന്നു. അവൾ മിഴികൾ തുറന്നു. ബുള്ളറ്റിൽ ചിരിയടക്കിയിരിക്കുന്ന കാശി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
ആള് പറ്റിക്കുന്നു, എവിടെ മധുരമുന്തിരി?
ഒന്ന് പോവണ്ട്, ഞാൻ നിന്നെ പറ്റിച്ചതാ.
അവൻ മുമ്പോട്ട് ബുള്ളറ്റ് ഓടിച്ചു പോയി.
കാശിയേട്ടാ,
അവൾ ദേഷ്യത്തിൽ വിളിച്ചപ്പോൾ അവൻ ബുള്ളറ്റ് നിർത്തി തിരിഞ്ഞു നോക്കി.
ക്ലാസ്സിൽ പോടി, അവള് മധുരമുന്തിരി തേടി നടക്കുന്നു. അത് ഞാൻ ടൈം ആവുമ്പോ രുചിച്ചോളാ.
ചെല്ല്. ഞാൻ പോവൂല.
നീ പോവൂലേ?
കാശി അവളുടെ അടുത്തേക്ക് ബുള്ളറ്റ് ഓടിച്ചു ചെന്നു.
ഇവിടെ വാടി, നിന്റെ മടിയൊക്കെ ഇന്നു മുതൽ മാറ്റിയേക്കണം. പഠിക്കാൻ നിനക്ക് പണ്ടേ മടിയാണ്. ആദ്യം മോള് പോയിട്ട് പഠിക്ക്. അവള് മധുരമുന്തിരി അറിയാൻ നടക്കുന്നു.
ഞാനിപ്പോ പഠിക്കാറുണ്ട് കാശിയേട്ടാ, പഴയ മടിയൊക്കെ പോയി സത്യമായിട്ടും.
എന്നാ ക്ലാസ്സിൽ പോക്കോ.
ബായ്.
അതെ, ഉച്ചയ്ക്ക് ഞാൻ പെരുമരത്തിനടുത്തേക്ക് വരും കേട്ടോ, നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. ജാനി അവനോട് തിരിഞ്ഞോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി ശരിയെന്ന് തലയാട്ടി. അവൾ കൈവീശിപ്പോയി. അവൾ ആഗ്രഹിക്കും അറിഞ്ഞപ്പോൾ കാശി വിസിൽ ചുണ്ടോടി ചേർത്ത് ബുള്ളറ്റിൽ ഗ്രൗണ്ടിലൂടെ സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങി.
ഇങ്ങേക്ക് തന്ന് രാതായോ?
ലാലിനൊപ്പം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ തേജസ് കാശി ഗ്രൗണ്ടിൽ ബുള്ളറ്റ് ഓടിക്കുന്ന കണ്ട് പറഞ്ഞു. അവൻ അവരെയൊന്നും കണ്ടിരുന്നില്ല. അവൻ ജാനിയെ മാത്രം ഓർത്തുകൊണ്ട് വിസിലൂതി വണ്ടി ഓടിക്കുകയായിരുന്നു.
കാശി.
അവന്റെ ബുള്ളറ്റിന്റെ സ്പീഡ് കണ്ട് ലാൽ സാർ ടെൻഷനോടെ അവനെ വിളിച്ചു. കാശി അതൊന്നും കേട്ടിരുന്നില്ല.
കാശി.
ഒരുപാട് തവണ വിളിച്ചപ്പോൾ കാശി ബുള്ളറ്റ് നിർത്തി തിരിഞ്ഞു നോക്കി അവരുടെ അടുത്തേക്ക് വന്നു.
എന്ത് വേഗത്തിലാണ് കാശി ബുള്ളറ്റ് ഓടിച്ച്?
ലാൽ സാർ അവന്റെ തോളിൽ പിടിച്ച് ചോദിച്ചു. കാശി ചിരിച്ചു.
ചിരിക്കണ്ട, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്തൊരു വേഗതയായിരുന്നു വണ്ടിക്ക്.
തേജസ് അവനോട് ചൂടായി.
ഒന്ന് പോടാ, ഞാൻ ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചാ,
കാശി അവനോട് പറഞ്ഞു. തേജസ് കാശിയുടെ കഴുത്തിൽ കിടക്കുന്ന വിസിലെടുത്തു. അവൻ വിസിലൂതാ നോക്കിയതും കാശി അവന്റെ കയ്യിൽ നിന്നത് വാങ്ങി.
അതെ, ഈ വിസിലിന് ആരും ഊതാൻ വരണ്ട, ഇതേ എനിക്ക് മാത്രം സ്വന്തമാണ്,
കാശി അവനോട് പറഞ്ഞു. അതെന്താ അങ്ങനെ? ഞാനൊന്നും ഊതിയത് കരിഞ്ഞു പോയൊന്നുമില്ല.
തേജസ് വീണ്ടും വിസിലെടുത്തപ്പോൾ കാശി അവനിൽ നിന്ന് പിടിച്ചു വാങ്ങി അത് പാന്റിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു.
എന്തോ പന്തിയേടുണ്ടല്ലോ,
തേജസ് ചിരിക്കുന്ന കാശിയോട് ചോദിച്ചു.
ഒന്നുമില്ലടാ, ഞാനേ വണ്ടി പാർക്കിയിട്ട് വരാം. അവൻ ഹാപ്പിയായപ്പോ മനസ്സിനൊരു സന്തോഷം അല്ലേ തേജസേ?
ആ അതെ സർ, തേജസ്സും അത് ശരിവെച്ചു. ക്ലാസ്സിൽ ചെന്നിരുന്ന ജാനിയുടെ ചിന്ത മുഴുവൻ കാശി പറഞ്ഞ മധുരമുന്തിരിയെക്കുറിച്ചായിരുന്നു.
ജാനി, നീ എന്താ പെണ്ണ ആലോചിച്ചിരിക്കുന്നത്? എന്താ കാര്യം?
കരീനയുടെ ചോദ്യം കേട്ട് ജാനിയൊന്നും മിണ്ടിയില്ല. ക്ലാസ് എടുക്കുന്ന നേരത്തൊക്കെ ജാനിയുടെ ചിന്ത കാശിയെക്കുറിച്ചായിരുന്നു. അലസമായിരിക്കുന്ന ജാനി അവനെ ആലോചിച്ച് ക്ലാസ്സിലിരുന്ന് പൊട്ടിച്ചിരിച്ചു. സാർ അവളോട് വെളിയിൽ പോകാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അവൾ ബാഗിൽ നിന്ന് ഫോണെടുത്ത് ക്ലാസ്സിന് വെളിയിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ വരാന്തിയിൽ നിൽക്കുന്ന അവൾക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാശി ഗ്രൗണ്ടിൽ കുട്ടികളോടൊപ്പം ബാഡ്മിന്റൺ കളിക്കുകയായിരുന്നു.
ഈ കാശിയുടെ കോർട്ടിൽ പോയി കളിച്ചൂടെ? ഈ ഗ്രൗണ്ടിൽ വെയിലത്ത് നിന്നിരാൻ കളിക്കുന്നത്?
ദൂരെ ഗ്രൗണ്ടിൽ കളിക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ പരിതപിച്ചു.
ഒന്ന് ഫോൺ വിളിച്ച് നോക്കിയാലോ?
അവൾ അവനെ ഫോണിൽ വിളിച്ചു.
കാശി സാർ, സാറിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു,
ഗ്രൗണ്ടിൽ അവന്റെ ഫോൺ പിടിച്ചു നിൽക്കുന്ന ഒരു കുട്ടി പറഞ്ഞു.
ആരാ നോക്ക്?
കളിക്കുന്നതിനിടയിൽ കാശി ആ കുട്ടിയോട് പറഞ്ഞു. അവൻ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി.
സാറേ, മധുരമുന്തിരി.
എല്ലാവരും ആ കുട്ടി പറഞ്ഞു കേട്ട് കാശിയെ നോക്കി. കാശി ഒരു ചമ്മലോടെ ഫോൺ അവനിൽ നിന്ന് വാങ്ങി. അവൻ ജാനിയുടെ കോൾ എടുത്തു.
ഹലോ,
എന്റെ ഭർത്താവ് എന്തിനാ ഈ വെയിലത്ത് കളിക്കുന്നത്? ആ കോർട്ടിൽ പോയി കളിച്ചൂടെ.
ഞാനിവിടെ കളിക്കുന്നത് നീ എങ്ങനെ കണ്ടു? നിനക്ക് ക്ലാസ് ഇല്ലേ?
എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ആശയേട്ടാ. ദോ എന്റെ ക്ലാസ്സിന്റെ മുന്നിൽ വരാന്തിയിലേക്ക് നോക്ക്.
എന്ത്, എന്തിനാ നിന്നെ പുറത്താക്കിയേ?
കാശി സെക്കൻഡ് ഫ്ലോറിലേക്ക് നോക്കി. ജാനി കൈവീശി കാണിച്ചു.
എന്തിനാ നിന്നെ പുറത്താക്കിയേ?
ഞാൻ അങ്ങോട്ട് വരട്ടെ കാശിയേട്ടാ, പ്ലീസ്.
കൊഞ്ചല്ലേ കൊഞ്ചല്ലേ, നിന്റെ സാറിനെ എനിക്കൊന്ന് കാണണം.
അയ്യോ വേണ്ട, ഞാൻ പഠിച്ചോളാം. പിന്നെ
പിന്നെ
ഞാൻ അങ്ങോട്ട് വരട്ടെ, പ്ലീസ്.
നിനക്ക് ക്ലാസ് ഇല്ലേ?
പ്ലീസ് കാശിയേട്ടാ.
വാ.
അവൾ വരാന്തിയിൽ നിന്ന് തുള്ളിച്ചാടുന്ന കണ്ട് കാശി തലയാട്ടി ചിരിച്ചു. അവൾ താഴേക്ക് വരുമ്പോൾ ബാഡ്മിന്റൺ ബാറ്റുമായി അവർ ഗ്രൗണ്ടിൽ നിന്ന് പടികൾ കയറി വരികയാണ്. കാശി വിയർത്തൊളിച്ച് വരുന്ന കണ്ട് ജാനി സാരി തലപ്പ് കയ്യിലെടുത്തു. അവൻ അരികിലെത്തിയപ്പോൾ ജാനി അവന്റെ തോളിൽ പിടിച്ച് മുഖത്തെ വിയർപ്പ് തുടച്ചു കൊടുത്തുകൊണ്ടിരുന്നു.
എന്തിനാ വെറുതെ വെയിലത്ത് കളിക്കുന്നത്? കോർട്ടിൽ കളിച്ചൂടെ, എന്തോരം വിയർത്തു.
അവന്റെ നെറ്റിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. കാശി അവളെ കൈകൾ പിണച്ചുകെട്ടി നോക്കി നിന്നു.
എന്താ കാശിയേട്ടനിങ്ങനെ നോക്കുന്നേ?
എങ്ങനെ നോക്കുന്നെന്ന്?
അല്ല, എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ.
ഏയ് ഒന്നുമില്ല.
കാശി അവളിൽ നിന്ന് മുഖം തിരിച്ചു. ജാനി അവനോടൊപ്പം വരാന്തയിലേക്ക് കയറി.
ജാനി, ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ.
കാശിയേട്ടൻ പറയൂ.
ജാനി, നീ ഇനി പഠനത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും ചുറ്റും ഒരു ശ്രദ്ധയോടെ നടക്കണം. ചുറ്റും ശത്രുക്കളാണ്. എന്താ എപ്പോഴാ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. നാഷണൽ ടീം സെലക്ഷന് എനിക്ക് ഒരുങ്ങണം. എനിക്ക് ടൂർണമെന്റുകൾക്ക് പോകേണ്ടി വരും. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എനിക്കിപ്പോ ആവേശമാണ്.
അതെ, കാശിയേട്ടൻ ജയിക്കണം.
അത്ഭുതമാണല്ലോ ജാനി, നീ എന്റെ മുമ്പിൽ അഭിനയിക്കുകയാണോ?
അതെന്താ കാശിയേട്ടൻ അങ്ങനെ പറഞ്ഞേ?
അല്ല, മാധുരി പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോട് വീണ്ടും മിണ്ടാൻ തുടങ്ങിയത്. നീയും അതുകൊണ്ടാ എന്നോട് മിണ്ടിയത്.
കാശി അവളെ അടുത്തേക്ക് വലിച്ചു.
ഞാൻ ജയിക്കണമെന്ന് നീ ഉള്ളിൽ തട്ടി പറയുന്നതാണോ, അതോ സിദ്ധാർത്ഥന്റെ ജാനിക എന്നെ ഉള്ളിൽ വെറുത്തുകൊണ്ട് പുറത്ത് അഭിനയിക്കുന്നോ?
മനസ്സിലുള്ള സത്യങ്ങൾ അവൾ തുറന്നു പറയാൻ വേണ്ടി കാശി അവളോട് അങ്ങനെ ചോദിച്ചു നോക്കി അടവിറക്കി.
മനസ്സറിഞ്ഞ് പറഞ്ഞാണ് കാശിയേട്ട, എനിക്കിപ്പോ ഒരു വെറുപ്പും കാശിയേട്ടനോടില്ല. മാധുരി മിണ്ടാ പറഞ്ഞപ്പോ എന്റെ ദേഷ്യമെല്ലാം പോയി. ഇപ്പൊ നമ്മള് നല്ല സുഹൃത്തുക്കളല്ലേ?
അപ്പോ മുമ്പനെ വെറുത്തിരുന്നു അല്ലെ? എന്തായിരുന്നു കാരണം?
അവൾ സത്യങ്ങൾ പറയാൻ വേണ്ടി കാശി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കി. ജാനി അവന്റെ മുമ്പിൽ സത്യങ്ങൾ പറയാൻ മടിച്ചുകൊണ്ട് നിന്നു. ജാനി അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നും പറയാനാവാതെ പതറിക്കൊണ്ടിരുന്നു.
കാശിയേട്ട, പ്ലീസ് ഒന്ന് മിണ്ടാണ്ടിരിക്കെ.
അവൾ അവനിൽ നിന്ന് തിരിഞ്ഞിരുന്നു.
എനിക്ക് എല്ലാം അറിയാം ജാനി, എന്നാലും നീ എന്റെ മുമ്പിൽ നിന്നെല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിലെന്നൊരു മോഹം, എന്റെ ഭാഗ്യയോട് മാപ്പ് പറയാൻ ഒരാഗ്രഹം.
അവനുള്ളിൽ പറഞ്ഞ് വേദനയോട് ചിരിച്ചു.
ഞാനൊന്നും പറയില്ല കാശിയേട്ട, വെറുപ്പൊക്കെ ഇപ്പം മാറിയില്ലേ. ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഒന്നും ഒരിക്കലും കാശിയേട്ടൻ അറിയണ്ട. ഭാഗ്യ ഇനി തിരിച്ചു വരേണ്ട. അവളെ ഞാൻ ഉള്ളിൽ കുഴിച്ചു മൂടി.
അവൾ മനസ്സിൽ പറഞ്ഞു നിന്നു.
നീ വാ.
ജാനി അവനോടൊപ്പം നടന്നു.
ഈ കാശിയേട്ടൻ എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഗുരുവായൂരപ്പ, എന്റെ പ്രണയം കാശിയേട്ടന് മനസ്സിലായി കാണോ?
ഏട്ടനെ കയറിയുമ്പോൾ എന്റെ പ്രണയം പുറത്തേക്ക് വരുന്നു. പെട്ടെന്നുള്ള എന്റെ ഈ മാറ്റം കണ്ടിട്ടായിരിക്കും ഏട്ടന് സംശയം തോന്നിയിട്ടുണ്ടാവുക.
മാധുരി സുഹൃത്തുക്കളാവാൻ പറഞ്ഞപ്പോൾ വീണ്ടും സംസാരിച്ചു തുടങ്ങിയതാണ്.
ഇപ്പൊ എന്റെ പ്രണയം ഉള്ളിൽ നിൽക്കുന്നില്ല. എനിക്കതിനെ ഇനി പിടിച്ചു നിർത്താനും കഴിയില്ല. എന്റെ പ്രണയം എന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയല്ലോ ദൈവമേ,
ജാനി മനസ്സിൽ പറഞ്ഞ് ടെൻഷനോട് അവനോടൊപ്പം നടന്നു. അവർ നടന്നു പോകുമ്പോൾ സിദ്ധാർത്ഥൻ അവരുടെ എതിരെ വരുന്നുണ്ടായിരുന്നു. കാശിയും സിദ്ധുവും പരസ്പരം ദേഷ്യത്തോടെ നോക്കി. രണ്ടുപേരും നോക്കുന്ന കണ്ട് ജാനിക്ക് പേടി തോന്നിയിരുന്നു. അവൾ കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു.
സിദ്ധുവേട്ടാ, ജാനി അവനെ പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചു.
ഓ, മോൾക്ക് എന്നെയൊക്കെ അറിയോ? എന്താണാ വിളിച്ച്? സുഖം തന്നെയല്ലേ?
എന്താ സിദ്ധുവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ?
പിന്നെ ഞാൻ എങ്ങനെ പറയണം?
എന്താ സിദ്ധുവേട്ട ദേഷ്യപ്പെടുന്നേ?
മിണ്ടരുത്, നീയും നിന്റെ കെട്ടിയന്തമാടിയും എന്നെ ചതിക്കാൻ വന്നല്ലേടി. ദാ, ഞാനിവിടെ നിൽക്കുമ്പോ നീ അവളോട് ചൂടാവുന്നോ?
ജാനിയോട് അവൻ ദേഷ്യപ്പെടുന്ന കണ്ട് അടുത്തിൽ കിടന്ന കാശി അവന്റെ നെഞ്ചിലേക്ക് തള്ളി.
അയ്യോ കാശിയേട്ടാ, ഇങ്ങോട്ട് വായോ, തല്ല് കൂടല്ലേ കാശിയേട്ടാ.
ജാനിക്ക് കാശി പിടിച്ചു മാറ്റാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. സിദ്ധുവും കാശിയും പരസ്പരം ഷർട്ടിന്റെ കോളർ പിടിച്ചു. കാശി സിദ്ധുവിനെ തള്ളിമാറ്റി അവന്റെ മുഖത്തേക്ക് അടിച്ചു. അവന്റെ പുറത്തേക്ക് ആഞ്ഞു ചവിട്ടി സിദ്ധാർത്ഥൻ നിലത്തേക്ക് വീണു.
അയ്യോ സിദ്ധുവേട്ടൻ, കാശിയുടെ വേണ്ട, അടിക്കണ്ട കാശിയേട്ടാ, വാ നമുക്ക് പോവാം.
ജാനി കരഞ്ഞുകൊണ്ട് കാശിയെ കെട്ടിപ്പിടിച്ച് വലിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ജോയും അജുവും അങ്ങോട്ടേക്ക് വന്നു.
കാശി വേണ്ടടാ!
സിദ്ധുവിന്റെ മുഖത്തേക്ക് അടിക്കുന്ന അവനെ ജോയും അജുവും കൂടി പിടിച്ചു മാറ്റി. ജാനി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
നിനക്കെന്താ പ്രാന്തായ കാശി? നീ എന്തിനീ ചെറ്റയോട് തല്ലൂടാൻ പോയേ? നീ ഇങ്ങോട്ട് വന്നേ?
ജോ കാശിയോട് ചൂടായി.
എടാ കാശിനാഥാ, നിനക്ക് ഈ സിദ്ധാർത്ഥനെ ശരിക്കും അറിയില്ല. നോക്കിക്കോ, നീ ദുഃഖിക്കും.
കാശി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പുറത്തേക്ക് ചവിട്ടി. അവൻ നിലത്തേക്ക് വീണു. സിദ്ധു എഴുന്നേറ്റ് കാശിയുടെ നെഞ്ചിലേക്കും ചവിട്ടി. നിലത്തേക്ക് വീഴാൻ പോകുന്ന കാശിയെ ജോയും ജാനിയും പിടിച്ചു. കാശി ഓടിപ്പോയി സിദ്ധുവിന്റെ തല പിടിച്ച് ചുമലിടിച്ചു. സിദ്ധു അലറി. സിദ്ധു കാശി അടിക്കാൻ നോക്കിയതും ജോ കാശിയെ പിടിച്ചു മാറ്റി. അജു സിദ്ധുവിനെ അടിച്ചു.
ജോ ചായ ഒന്ന് പിടിച്ചു മാറ്റ അജുവിനെ, വഴക്ക് കൂടല്ലേ?
അവൻ രണ്ട് അടി കൊടുക്കട്ടെ ജാനി, എന്നാലേ പഠിക്കൂ. അജു നല്ല അടി കൊടുക്കട അവന്.
വേണ്ട ജോച്ച, പിടിച്ച് മാറ്റ്.
കാശിയെ ചുറ്റിപ്പിടിച്ച് വലിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. ജോ അജുവിനെ സിദ്ധുവിൽ നിന്ന് വേർപ്പെടുത്തി. കാശി സിദ്ധുവിനെ അടിക്കാൻ മുന്നോട്ടാഞ്ഞപ്പോൾ ജാനി അവനെ മുറുകെ പിടിച്ചു.
കാശിയേട്ട വേണ്ട, കാശിയേട്ട ഞാൻ കാല് പിടിക്കാം, എനിക്ക് പേടിയാവും ഇങ്ങനെ മുഖം കാണുമ്പോ.
ജാനി അവനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാശി ഉറക്കെ സിദ്ധുവിനെ നോക്കി അലറി.
കാശിയേട്ട ഞാൻ കാല് പിടിക്കും, വായോ നമുക്ക് പോവാം.
അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു.
ഹെടാ കാശിനാഥ, നീ സ്വപ്നങ്ങൾ നേടില്ല. നോക്കിക്കോ, നീ സിദ്ധാർത്ഥനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത്.
സിദ്ധാർത്ഥൻ കലിയോടെ പറഞ്ഞു.
ഇങ്ങോട്ട് വാടാ ചേട്ടേ, കാശിയോട് ഏറ്റുമുട്ടാൻ നീയൊന്നും വളർന്നിട്ടില്ല. എന്നെ വിടടി, ഇന്ന് അവന്റെ അവസാനാണ്. ഇനി ഇവളെങ്ങാനും നീ വഴക്ക് പറയുന്ന ഞാൻ കണ്ട, അരിഞ്ഞു കളഞ്ഞ നിന്റെ നായെ.
കാശി സിദ്ധുവിനെ നോക്കി അലറി. കാശി ജാനി അകത്തി മാറ്റി സിദ്ധുവിനെ അടിക്കാൻ വേണ്ടി കുതിറി. ജാനി അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
കാശിയേട്ട വേണ്ട, ജോച്ചാ ഒന്ന് പറ, എനിക്കിത് കാണാൻ വയ്യ.
ജാനി ജോയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
കാശി നീ വന്നേ.
ജോയും മജുവും അവനെ വലിച്ചു കൊണ്ടുപോയി. ജാനി കരഞ്ഞുകൊണ്ട് അവന്റെ പുറകിൽ പോയി. ഗ്രൗണ്ടിൽ ജിപ്സിയുടെ ബോണറ്റിൽ ദേഷ്യത്തോട് അവൻ ആഞ്ഞടിക്കുമ്പോൾ ജാനിക്ക് കാശിയെ കണ്ട് പേടി തോന്നി.
കാശിയേട്ട,
അവൾ കാശിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു.
നിനക്ക് ക്ലാസ്സില്ലേ? ക്ലാസ്സിൽ പോവാൻ നോക്ക്.
കാശിയേട്ട,
നിന്നോടാണ് ക്ലാസ്സിൽ പോവാൻ പറഞ്ഞത്.
അവൻ അവളോട് ചൂടായി ജിപ്സിയിൽ പോയി കയറി.
മര്യാദക്ക് ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചോ, ഇല്ലെങ്കിൽ അടുത്ത അടി പൊട്ടുന്ന നിനക്കായിരിക്കും. പിന്നെ ആ ചേട്ടയെ കാണുമ്പോ സിദ്ധുവേട്ടാന്ന് ഇനി എങ്ങാനും വിളിക്കാൻ പോയാ, എന്നെ അറിയാലോ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഡാ വണ്ടി കയറടാ, ക്ലാസ്സിൽ പോടി.
ജാനി കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കാശിയുടെ ഉള്ളൊന്ന് പെടഞ്ഞു. അവൻ മുഖം തിരിച്ച് ജിപ്സി ഓടിച്ചു പോയി. അവന്റെ വണ്ടി പോകുന്നു നോക്കി അവൾ നിന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.